First Peter chapter 2 verses 21 to 23. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.
അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്.
അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഫോർ യു ഹാവ് ബീൻ കോൾഡ് ഫോർ ദിസ് പർപ്പസ്. നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ് ഫോർ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ്? ഇല്ലേ, ഈ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നാം സാധാരണ കേൾക്കാത്ത ഒരു വാക്യമാണത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. യു ഹാവ് ബീൻ കോൾഡ് ഫോർ ദിസ് പർപ്പസ്. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാ? അടുത്ത വാക്യം ഇതിരിക്കുകയാണ്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ക്രൈസ്റ്റ് ഓൾസോ സഫേർഡ് ഫോർ യു, leaving you an example for you to follow in his footsteps. അപ്പൊ എന്തിനു വേണ്ടിട്ട വിളിച്ചിരിക്കുന്നേ? കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. That is the purpose of God. എന്താ കഷ്ടം? ഈ കഷ്ടം എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാർ ചിന്തിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗം, അതിനെക്കുറിച്ചല്ലെന്ന്, ആ കഷ്ടത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടമേൽക്കേണ്ടി വന്നാലോ ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയെ ചെയ്യേണ്ടത്. നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ട്. ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് എനിക്ക് ഒന്ന് പുതിയ മുതൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു വാക്ക് ഇതാണ്, കഷ്ടമനുഭവിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട. കഷ്ടം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആ പാടെ ഒരു അപ്രാളത്തില. ഓക്കെ, പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, Christ has, he is leaving you an example. നിങ്ങൾക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. എന്തിനു വേണ്ടിട്ടാ? അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ. Following his footsteps. Praise the Lord. എന്താ ഈ മാതൃക എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേർഡ് എക്സാമ്പിൾ. നിങ്ങൾ സ്കൂളിലെ കുട്ടികളുടെ ബുക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം അതിന്റെ തിയറി, ഇപ്പൊ മാത്സ് ബുക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം അതിന്റെ തിയറി എങ്ങനെ എന്ത് ചെയ്യും എല്ലാം പറഞ്ഞു വെച്ചിട്ട് ഏറ്റവും ആ തിയറി പറഞ്ഞു കഴിയുമ്പോഴത്തേന് എക്സാമ്പിൾ വൺ, എന്നിട്ട് അവർ എക്സാമ്പിൾ കാണിക്കും. അതിനുശേഷമാണ് താഴേക്ക് പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അല്ല, കണ്ടിട്ടില്ലേ ഇരിക്കുന്ന പേരൻസ് പിന്നെ കുട്ടികളുടെ ബുക്സ് പരിശോധിക്കുന്ന പേരൻസിന് അറിയാം. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാതെ നമുക്ക് എത്ര തിയറി കേട്ടാലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ടൊരു മാതൃക വെച്ചു പോയി. എന്താ കർത്താവ് വെച്ചു പോയ ഒരു മാതൃക? അത് കണ്ടാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും, ബാക്കി പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാം. എന്താ കർത്താവ് വെച്ചു പോയ മാതൃക? ഒന്നാമത് പറയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. There is no deceit in his mouth. കർത്താവിന്റെ വായിൽ എന്തില്ല? വഞ്ചനയില്ല. ഇനി വീണ്ടും രക്ഷിക്കപ്പെടാത്ത എല്ലാവരെ കുറിച്ചും പറഞ്ഞ് തിരുവനന്തപുരം റോമാലേഖന മൂന്നാം അധ്യായം 10 വാക്യം, നീതിവാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്കന എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ഇന്നെടുത്തു, പെട്ടെന്ന് വേണമെങ്കിൽ എടുത്തു, റോമാലേഖന മൂന്നാം അധ്യായത്തിന്റെ 10 വാക്യത്തില് നമുക്കറിയാവുന്ന വാക്യമാണ്. താഴേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എഴുതിയിരിക്കുകയാണ് 11 വാക്യം, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴുതിട്ട് ഇതുപോലെ കൊളരാത്തരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, പിന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾ കീഴിലുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. വീണുപോയ മനുഷ്യന്റെ അവന്റെ ജീവിതം വെളിപ്പെടുന്ന അവന്റെ നാവിലൂടെയാണ്. ദ പ്രോബ്ലം ഈസ് ഇൻ ദെയർ ഹാർട്ട് ബട്ട് റിവീൽസ് ത്രൂ ദെയർ മൗത്ത്. വീണുപോയ മനുഷ്യന്റെ പ്രശ്നം അവന്റെ ഹൃദയത്തിലാണ്, പക്ഷേ അവന്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് അറിയുന്നത് അവന്റെ നാവിലൂടെയാ. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കാരണം എന്നറിയോ, ഹൃദയത്തിലെ പ്രശ്നം നമുക്ക് അറിയാൻ പറ്റുമോ? ആർക്കും അറിയാൻ പറ്റത്തില്ല. ഒരുവന്റെ ഹൃദയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ എന്താണ്, ആർക്കും അറിയാൻ എന്റെ കഴിയത്തില്ല. പക്ഷേ അത് വെളിപ്പെടുന്നത് അവന്റെ നാവിലൂടെയാ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ടുള്ള ചില കാര്യം എഴുതി വെച്ചത്. എന്താണ് ഒന്നാമത്തെ കഴിഞ്ഞിരിക്കുകയാണ്, എന്താണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. രണ്ടാമത്തെ കാര്യം, നാവ് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ചതിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സർപ്പവിഷം അവരുടെ അധരങ്ങൾ കീഴേ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. വീണുപോയ മനുഷ്യന്റെ അവസ്ഥ വെളിപ്പെടുന്നത് അവന്റെ നാവിലൂടെയാ, അവന്റെ സംസാരത്തിലൂടെയാ. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ എനിമീസിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതാണ് നാം. ദാറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുന്ന ആരെന്നറിയാമോ, നമ്മുടെ ശത്രുക്കളോ. അതെ, കർത്താവ് ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിപ്പീൻ, കാരണം എന്നാ ഒത്തിരി സഹായമല്ലേ അവർ ചെയ്യുന്നത്. നമ്മുടെ ശത്രുക്കളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, കാരണം അവരാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്നത്. നമ്മെ സ്നേഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമുക്ക് നമ്മുടെ അവസ്ഥ വെളിപ്പെടുത്തില്ല. കാരണം എന്താ, അവർ ചക്കരയെന്ന് പറയുമ്പോൾ നമ്മൾ തേനേന്ന് പറയുന്നു, അവർ പാലേന്ന് പറയുമ്പോൾ നമ്മൾ പൊന്നേന്ന് പറയുന്നു. ഇതാ, പക്ഷേ ഒരു ശത്രു വരുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നമ്മെ ചീത്ത പറയുന്ന, നമ്മെ കളിയാക്കുന്ന, നമ്മെ പഴിക്കുന്ന, നമ്മെ ദുഷിക്കുന്ന, നമ്മെ നിന്ദിക്കുന്ന, അവരോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ്, ദാറ്റ് ഈസ് അവർ ലൈഫ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഒരിക്കലും ചർച്ചയിലുള്ള സഹോദരന്മാര് സഹോദരിമാര് വിശുദ്ധയോവനം കൊടുക്കുമ്പോഴേ ഓർക്കരുത്, ഓ എത്ര നല്ല സഹോദരനോ, എത്ര നല്ല സഹോദരി അല്ലേ. അല്ല, അത് വെളിപ്പെടുന്നത് കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിലാ, നമ്മുടെ ഓഫീസിലാ. ഇനി ചിലയിടത്തെങ്കിലും അത് വീട്ടിൽ വെളിപ്പെടും. ഓക്കെ, അത് വീട്ടിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെയാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുക. എന്താണ് പറഞ്ഞത്? അവന്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. എന്നിട്ടാ പറയുന്നത്, അവൻ പാപം ചെയ്തിട്ടേ ഇല്ല. ഒരു ഡിസീറ്റ്, ദേർ വാസ് നോ ഡിസീറ്റ്. ഒരു വാക്ക് പോലും കള്ളവില്ല, ഒരു ചെറിയ വാക്കിൽ പോലും ഒരു വ്യത്യാസമില്ല. അതാണ് നമ്മുടെ കർത്താവ്, അവനെയാണ് നാം നോക്കുന്നത്. അവനാണ് നമ്മുടെ മാതൃകാ പുരുഷൻ, അവനാണ് നമ്മുടെ അത്ഭുത പുരുഷൻ, അവനാണ് നമ്മുടെ മോഡൽ. ഹീസ് അവർ എക്സാമ്പിൾ, ഹീസ് അവർ മോഡൽ, ഹീസ് അവർ ഹീറോ, ഹീസ് അവർ ഹീറോ. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു, പത്രോസിന്റെ അത്തെ ഒന്ന് പത്രോസില് അടുത്ത വാക്യം വായിച്ചു, എന്റെ വേഴ്സ് 23, 21 വാക്യം, while being reviled he did not revile in return, while suffering he uttered no threats but kept entrusting himself to him who judges righteously. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, തന്നെ നിന്ദിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും. ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള വാക്കണം. മനുഷ്യന്റെ രണ്ട് റെസ്പോൺസ് നമ്മളിവിടെ കാണുന്നു. ഒന്ന്, ശകാരത്തിന് പകരം ശകാരം. നമ്മൾ പറയത്തില്ലേ, പകരത്തിന് പകരം. മനുഷ്യന്റെ അടിസ്ഥാനപരമായൊരു നേച്ചർ അതാ. എന്ന് പറഞ്ഞാൽ, ഒരാൾ എനിക്ക് നേരെ വരുന്നത് വരെ ഞാൻ വ്യക്തിയോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നോടൊരാളൊന്നും പറയാത്തിടത്തോളം കാലം എനിക്ക് ലോകത്തിൽ ആരോടും പ്രശ്നമില്ല. എന്നാൽ ആരെങ്കിലും എന്നെ ഒന്ന് ഒന്ന് ശകാരിച്ചാൽ, ആരെങ്കിലും എന്നോട് എതിര് പറഞ്ഞാൽ, ആ ദിവസമാണ് നാം ആ വ്യക്തിയുടെ ശത്രുവായി തീരുന്നേ. പ്രൈസ് ദി ലോർഡ്. Is it true? ഇത് പത്രോസ് പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് പത്രോസ് വളരെ സെലക്ട് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. എന്താ പത്രോസ് പറയാനുള്ള കാര്യം? കാരണം പത്രോസിന് അന്ന് വരെയുള്ള യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്നിട്ടും പത്രോസിന്റെ ചിന്ത എന്നറിയാമോ, എന്താ ആരെങ്കിലും നേരെ വന്നാൽ തിരിച്ചെന്ത് ചെയ്യണം? പ്രതികരിക്കണം. യേശു കർത്താവിനെ പിടിക്കാമെന്ന പത്രോസ് എന്നാ ചെയ്തേ? ആ വാളെടുത്തു. എവിടെ നിന്ന് കിട്ടിയത്? ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ചുമ്മാ വാളെടുക്കും, നിങ്ങൾ എന്നെ പറയുന്നേ? നോ, ഇത് അവന്റെ മനസ്സിൽ പണ്ട് മുതൽ കിടന്നൊരു ചിന്തയാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് എന്ത് ചെയ്യണം? അറ്റാക്ക് ചെയ്യണം. കർത്താവ് പറഞ്ഞു, പത്രോസേ, ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എഴുതി വെച്ചു, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. If he takes sword, he will fall by sword. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. ഇത് നന്നായിട്ട് പത്രോസ്, ഞാൻ പറഞ്ഞത് അന്ന് പത്രോസിനെ വെളിപ്പാട് കിട്ടാൻ ഞാൻ വിചാരിക്കുന്നേ അന്നകത്ത് കുറിച്ചിട്ടതാ. അതുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ പത്രോസ് എഴുതി വെച്ചു എന്താണ്? ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. Come to our practical life. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഒന്ന് വരാം. നമ്മളൊരു പക്ഷെ വാളെടുക്കുന്നില്ലായിരിക്കാം, എങ്കിലും അവരുടെ വായിലെ വാക്കുകൾ ഊരിയ വാളുകൾ പോലെയായിരുന്നു എന്ന സംഗീതകാരൻ പറഞ്ഞേ. എങ്കിലും അവരുടെ വായിലെ വാക്കുകൾ ഊരിയ വാളുകൾ പോലെ. നമ്മൾ ഇന്ന് വാളെടുക്കുന്നില്ല, പക്ഷെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് നമുക്കൊരാളെ കൊല്ലുവാനായിട്ട് കഴിയും. ചിലത് അധികം ഒന്നും പറയത്തില്ല, ഒന്നോ രണ്ടേ പറയത്തുള്ളൂ, മതി. ഒത്തിരി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ചില വാക്കുകളുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആ. നമ്മളിന്ന് വാളുകൊണ്ട് വെട്ടുന്നില്ല, നമ്മളിന്ന് വാക്കുകൾ കൊണ്ടാണ് വെട്ടുന്നേ. പക്ഷെ പത്രോസ് പറഞ്ഞു, പക്ഷെ എന്റെ മോഡൽ എക്സാമ്പിൾ ഇതാ, എക്സാമ്പിൾ നോക്കിയിട്ട് ബാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. എന്താണ്? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. അടുത്ത എന്നെ അറിയാം, അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ. മലയാളത്തിൽ അത്രയും ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണേ. While suffering, he uttered no threats. ഭീഷണം പറയാതെ, കഷ്ടം അനുഭവിച്ചപ്പോൾ എന്ത് പറഞ്ഞില്ല? നമ്മൾ പറഞ്ഞ ഭീഷണം എന്താ? നീ അനുഭവിക്കോടാ. നമ്മൾ പറഞ്ഞ ഭീഷണം എന്താണ്? ആ എന്നോട് ചെയ്തതിനെല്ലാം നീ അനുഭവിക്കോടാ. കുറച്ചുപേര് അതിന്റെ അപ്പുറത്ത് കിടന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, നിന്റെ പിള്ളേരെ അനുഭവിക്കോടാ. അടുത്ത ലോലി പറഞ്ഞ തന്നെ. ഞാൻ ചോദിക്കുന്നത് സഹോദരങ്ങളെ, ഇതാര് പറഞ്ഞറിയോ? തിരിച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവര് പറഞ്ഞ പ്രതികരണമാണ് ഈ ഭീഷണം പറയാന്നുള്ളത്. തിരിച്ചു പറയാൻ ചെയ്യാൻ പറ്റുന്നവര് തിരിച്ചു ചെയ്യും, പറ്റാത്തവരുടെ പ്രതികരണമാണെന്ത്? നീ അനുഭവിക്കൂടാ. പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് ആ തന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് ഒരു ഭീഷണം പോലും പറഞ്ഞില്ല. നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം ഒന്ന് മത്തായിയുടെ സുവിശേഷം അതിന്റെ 27-ാം അധ്യായം. പെട്ടെന്ന് വായിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോവാം. അതിന്റെ 29-ാം വാക്യം 28 മുതൽ വായിച്ചു. Matthew 27:28 ഓൺവേഴ്സ്.
അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലം കയ്യിൽ ഒരു കോലും കൊടുത്തു, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിമേൽ കൊണ്ടുപോയി.
ശ്രദ്ധിച്ചേ, വിനോദർന്ന് രാവിലെ സംസാരിച്ചു പറഞ്ഞായിരുന്നു, അതായത് ശാരീരിക പീഡനത്തെക്കാൾ അവരുടെ മാനസികമായ പീഡനം ഒരു ഏരിയ. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ. ആരാത്? അവിടുന്ന് യഹൂദന്മാരുടെ രാജാവാ. കാരണം അത് മഹാപുരോഹിതന്മാരെ വിളിച്ചപ്പോൾ അവർക്ക് വെളിപ്പെട്ടു. ഹേരോദോസ് വിളിച്ചപ്പം യേശു ശിശുവായിരുന്നപ്പോൾ തന്നെ മഹാപുരോഹിതന്മാരോട് ഹേരോദ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് വന്നവനാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കിങ്ഡം അല്ല കർത്താവിന്റെ. ആത്മീയ രാജ്യം സ്ഥാപിക്കാനാ കർത്താവ് വന്നെ. അവൻ യഹൂദന്മാരുടെ രാജാവാ, പക്ഷെ ഫിസിക്കൽ കിങ്ഡം അല്ല, ഒരു സ്പിരിച്വൽ കിങ്ഡം ആണ് അവൻ സ്ഥാപിച്ചത്. പക്ഷെ അവനെ കളിയാക്കിയപ്പം അവനൊന്നും മിണ്ടിയില്ല. വീണ്ടും താഴേക്ക് വായിച്ച അതിന്റെ 39-ാം വാക്യം, verse 39.
കടന്നുപോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു, മന്ദിരം പൊഴിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ച്, കടന്നുപോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലര് പറയത്തില്ല, ഈ തലകുലുക്ക് കാണുമ്പോ അറിയാം. ഈ കടന്നു പോകുന്നവർ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവരാ. നമ്മൾ പറഞ്ഞില്ലടാ വഴിയെ പോകുന്നവർ, ഞങ്ങളെ മെക്കിട്ട് കാര്യമില്ല. വഴിയെ പോകുന്നവര് പോലും കർത്താവിനെ വെറുതെ വിട്ടില്ലെന്ന്. എന്നിട്ട് അവര് കാര്യം കൂടെ പറഞ്ഞു, ആ നീ പറഞ്ഞല്ലോ മന്ദിരം പൊളിച്ച് മൂന്നാൾ കൊണ്ട് പണിയുമെന്ന്, അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ നിറങ്ങിവോ. കർത്താവിന് ഞാൻ വിചാരിക്കുന്നത് പറയാണെങ്കിൽ ഇല്ലേ, എടാ നോക്കിക്കോടാ ക്രൂശിൽ നിറങ്ങിവരുകയല്ല, മൂന്നാം നാൾ ഞാൻ ഉയർത്തോടെ വരാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, നമ്മളങ്ങനെയല്ല. നമ്മുടെ ടെൻഡൻസി ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേനെ പറയാനുള്ളത്, എടാ എന്റെ ദൈവാരാധന നിനക്ക് അറിയാം, ഇതൊക്കെ എനിക്ക് പറയാനുള്ള ടെൻഡൻസി പലപ്പോഴും ഉണ്ട്. ആ പക്ഷേ കർത്താവ് ഒന്നും മിണ്ടിയില്ല. അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞത്, ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു കാണും, പിതാവേ നീ എല്ലാം അറിയുന്നു, നീ എല്ലാം അറിയുന്നു. അതിന്റെ അടുത്ത വാക്യം, അതിന്റെ 41-ാം വാക്യം, അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല, അവൻ ഇസ്രായേൽ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. ആ അവരൊരു ഓഫർ വെക്കുക, ആ നീ വന്നത് ഞങ്ങൾ വിശ്വസിക്കാനാണല്ലോ, ഓക്കെ ഞങ്ങളൊരു ഓഫർ വെക്കുക, നീ സത്യമായിട്ട് യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ ഇപ്പൊ ക്രൂശിൽ നിറങ്ങിവാ, എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം. ചെല്ലു പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ കാര്യം നടന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ആ ഞാൻ വിശ്വസിക്കാം. ഈ കാറ്റഗറിപ്പെട്ട ആൾക്കാരാ, ഇന്നത് സംഭവിച്ചാൽ ഞാൻ വിശ്വസിക്കാം. ഇവര് പറഞ്ഞ നീ ക്രൂശിൽ നിറങ്ങിയോ, ഞങ്ങൾ ഓൺ ദ സ്പോട്ട് വിശ്വസിച്ചേക്കാം. ലോ ദൈവത്തിന്റെ കാര്യപരിപാടി അതല്ല സഹോദരങ്ങൾ, കാര്യപരിപാടി അല്ല. ചിലർ ചോദിക്കും, നിങ്ങൾ ഇത്ര വലിയ ഭക്തന്മാരാണെങ്കിൽ എന്താ നിങ്ങളുടെ പ്രശ്നം തീരാത്തെ, ചോദിച്ചിട്ടുണ്ടോ? ഓർത്താ മതി, ഈ മഹാപുരന്മാരനെ ശാസ്ത്രീയമാരുടെ അതേ ആത്മാവ് വ്യാപരിക്കുക. കാരണം എന്നറിയോ, എങ്ങനെങ്കിലും യേശുവിനെ പ്രലോഭിപ്പിച്ച് ക്രൂശി നടക്കണം, ഇത് പിശാചിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന. അതുപോലെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസിലായിട്ട് എത്ര വർഷമായി, നിങ്ങൾക്ക് എന്നാ കിട്ടി, ചോദിച്ചിട്ടുണ്ടോ? ഓർത്താ മതി, മഹാപുരന്മാരുടെയും ശാസ്ത്രിമാരുടെയും മൂപ്പന്മാരുടെയും ആത്മാവാ. കുറെ കൂടെ പറയുകയാണെങ്കിൽ, പിശാചിന്റെ ആത്മാവ് നിങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കുക. യേശു എന്തെങ്കിലും മിണ്ടിയോ? നോട്ട് അറ്റ് ഓൾ, നോ റെസ്പോൺസ്. അവനൊന്നും സംസാരിച്ചില്ലെന്നേ, ഒന്നും സംസാരിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ചോദിക്കട്ടെ സൗരങ്ങൾ, നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരല്ലെന്ന്. മനുഷ്യർ നിങ്ങളോടൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും, അതെല്ലാം ഒന്നും മറുപടി കൊടുക്കാൻ പോകേണ്ട കാര്യമില്ലെന്നേ. കാരണം നമുക്ക് ചിലതിന് മറുപടി അറിയത്തില്ല. ഒരു കാര്യം നമുക്കറിയാം, നേരത്തെ ബ്രദർ പറഞ്ഞു, എന്റെ പിതാവിന്റെ കയ്യിലാ ഇതിന്റെ എല്ലാം നിയന്ത്രണം. അപ്പനറിയാതെ പിശാചിന് പോലും എന്നെ തൊടാൻ കഴിയത്തില്ല. എന്റെ ജീവിതം ഞാൻ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ എന്റെ അപ്പനത് അറിയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ധൈര്യപ്പെടേണ്ടത്, അവിടെയാണ് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കേണ്ടത്. എന്റെ സ്വർഗീയ പിതാവ് അറിയാതെ എന്റെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല, സ്വർഗീയ പിതാവ് അറിയാതെ ഒരാളും എന്നെ ഒരു വാക്കുപോലും പറയത്തില്ലെന്ന്. Can you believe that? ഞാൻ വിചാരിക്കുന്ന പഴയ മുതൽ ദാവീദിന് വെളിപ്പാടുണ്ടായിരുന്നു, ഷിമൈ വന്ന് ശപിച്ചു, ആ നീജാ എന്ന് പറഞ്ഞ് ഷിമൈ ശപിക്കുമ്പോഴത്തേന് കൂടെ ഒന്നൊരു ചോദിച്ചു, അവനെ വെട്ടിക്കളയട്ടെ ദാവീദേ. ദാവീദ് പറഞ്ഞു, വേണ്ട, ദൈവം അനുവദിക്കാതെ ഷിമൈക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ കഴിയത്തില്ല. അതാ വെളിപ്പാട്, അതാ വെളിപ്പാട്. നമ്മെ ഒരാൾ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ ദൈവം അനുവദിക്കാതെ അല്ലല്ലോ, അവിടെ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കണം സഹോദരൻ, ഉറപ്പിക്കണം. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 44-ാം വാക്യമാണ് ഏറ്റവും കഷ്ടമായിട്ട് എനിക്ക് തോന്നിയത്. 44-ാം വാക്യം, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ആ ബാക്കിയുള്ളൊക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ളവരാ, നമുക്ക് ഇച്ചിരി വലിയ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ നമ്മൾ പറഞ്ഞില്ലേ, ഊപ്പ പീറ അവനാണോ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഈ വലിയ ആൾക്കാരെന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞാൽ പോലും പോട്ടെ, ഈ കമ്പനിയുടെ മാനേജർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ നമ്മൾ സഹിച്ചു, പിയോൺ വന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും. ഇതാ ഇവിടെ അത് തന്നെയാണ്, അവന്റെ കൂടെ ക്രൂശിക്കിടന്ന കള്ളന്മാര്. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതകാലം മുഴുവൻ മോഷണവും കൊലപാതകവുമായിട്ട് നടന്നമാര് ഇപ്പൊ ക്രൂശിലോ, ഇനി അവൻ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. അവനും എന്ത് ചെയ്തു, അവനെ പരിഹസിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പരിഹസിക്കുന്ന ഒരാളോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താ? എത്ര സമയമെടുക്കുമല്ലേ നമുക്കതൊന്ന് റിക്കവർ ചെയ്യാനായിട്ട്? ഒരാൾ നമ്മളെ കളിയാക്കി എന്നറിഞ്ഞാൽ, ഒരാൾ നമ്മളെ നേരിട്ട് പരിഹസിച്ചാൽ, ഇൽ ട്രീറ്റ് ചെയ്താൽ, ആ ഒന്ന് ഓർക്കും ചെയ്യാൻ എത്ര സമയം എടുക്കും? അടുത്ത ക്യാമ്പ് വരെ സമയം എടുക്കും. ചിലപ്പം ചിലതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടുത്ത ഫുൾ ഡേ പ്രെയർ, അല്ലെങ്കിൽ സൺഡേ. പക്ഷെ കർത്താവിനെ നിങ്ങൾ നോക്കുക, ഇവൻ ഇങ്ങനെ ദുഷിച്ച് 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 ഒരു വശത്ത് കിടന്ന കള്ളൻ ഇങ്ങനെ കർത്താവിനെ, ഞാൻ ചോദിക്കട്ടെ, കള്ളന്മാരുടെ ലാംഗ്വേജ് നമുക്കറിയാം, കൊലപാതകളുടെ ലാംഗ്വേജ് നമുക്കറിയാം, അങ്ങനെയാണ് കർത്താവിനെ എന്നാ പറഞ്ഞ ലാംഗ്വേജ് എന്തായിരിക്കും? എഴുതി വെച്ചില്ല ഇവര്, കാരണം എഴുതി വെക്കാൻ കൊള്ളുന്ന കാര്യമായിരുന്നു അല്ല, ഡിക്ഷണറി ഇല്ലാത്ത സംഭവങ്ങൾ, അതുകൊണ്ട് അപ്പോസ്തലന്മാരത് എഴുതി വെച്ചില്ല. അത്രയും മോശം ലാംഗ്വേജ് പറഞ്ഞിട്ട് അടുത്ത മോമെന്റിൽ ഒരു മാനസാന്തരം ഉണ്ടാകുക, കർത്താവേ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, ഓ ഒരു സെക്കൻഡിന്റെ നൂറിലൊരു അംശം പോലും വന്നില്ല. കർത്താവ് പറയാണ്, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്, ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിലിരിക്കും. ഓ ദാറ്റ് ഈസ് സംതിങ് അമേസിംഗ്. ആലോചിച്ചാരുന്നു, പഴിക്കുന്ന ഒരാള് ഒരൊറ്റ മിനിറ്റ് തിരിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്തപ്പോൾ, ഇതാ നമ്മുടെ ഹീറോ, ഇതാ നമ്മുടെ കർത്താവ്, ഇതാ നമ്മുടെ അരിമരക്ഷകൻ. അവന്റെ എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ച് പോയിരിക്കുക, ബാക്കി പ്രോബ്ലംസ് എല്ലാം നാമ സോൾവ് ചെയ്യണ്ടേ. ഒരു എക്സാമ്പിൾ അവൻ സെറ്റ് ചെയ്ത്, എന്താ അറിയാമോ? അതുകൊണ്ട് യോഹൻ യശ എഴുതി വെച്ചു, രോമം കത്തിരിക്കുന്ന റൊമ്പിൽ മിണ്ടാതിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന റൊമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായെ തുറക്കാതിരുന്നു. ഇനി ഞാൻ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്, യൂത. നമുക്കറിയാവുന്ന കാര്യമാ, യൂത വന്നിട്ട് പറയാണ് സ്നേഹി, യൂത വന്നിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കർത്താവിനെ ചുംബിക്കുക. അപ്പം യൂതയുടെ കർത്താവ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിത. ഓ എന്തൊരു വേർഡാ അത്! എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഒറ്റ വാക്കുകൊണ്ട് അവൻ പോയി കെട്ടിയാന്ന് ചേർത്ത് കളഞ്ഞത്, കാരണം അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിറച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരൊറ്റ വാക്ക് സ്നേഹിത, മൂന്നര വർഷക്കാലം കളിപ്പിച്ചത് മാത്രമല്ല, ഈ കളിപ്പീരിന്റെ പ്രശ്നമുണ്ട് കേട്ടോ, അത് അവിടെ കൊണ്ട് തീരത്തില്ല, അതൊരു സീരിയസ് കോൺസിക്വൻസിൽ അവസാനിക്കത്തുള്ളൂ. മൂന്നര വർഷക്കാലം കളിപ്പിച്ച് 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 അവസാനം എത്തിപ്പെട്ടത് ജീവനായകനെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയല്ല. അതിപ്പോ എത്ര വെള്ളിക്കാശിന? 30 വെള്ളിക്കാശിന്. 30 വെള്ളിക്കാശ്, ഒരു വെള്ളിക്കാശ് സാധാരണക്കാരന്റെ കാശ, ഒരു ദിവസത്തെ ശമ്പളമാ ഒരു മാസത്തെ സാലറിക്ക് വേണ്ടി യൂത നഷ്ടപ്പെടുത്തിയത്. ജീവനായകനെ ഒറ്റിക്കൊടുക്കേണ്ട ഗതികേടില്ല. ശ്രദ്ധങ്ങൾ, അതുകൊണ്ട് ചെറിയ കളിപ്പീര് പോലും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഒരു സീരിയസ് കോൺസിക്വൻസ് അല്ല. പക്ഷെ കർത്താവിന്റെ റെസ്പോൺസ് ഉണ്ടോ? സ്നേഹിത. ഞാൻ ചോദിക്കുന്നത്, നമ്മെ വഞ്ചിക്കുന്നവരോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താ? ഈ ഞാൻ വിചാരിക്കുന്ന വിശ്വാസികൾക്ക് എല്ലാം ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വിശ്വാസി വന്നു കഴിയുമ്പോൾ നീതിമാന്മാരാകുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഞാൻ കണ്ട ആത്മാർത്ഥമുള്ള ഭൂരിപക്ഷം വിശ്വാസികളുടെ പ്രശ്നം, വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ ഇവർ നീതിമാന്മാരാകുക. നീതി കണ്ടാൽ എവിടെങ്കിലും എന്ത് ചെയ്യും? അന്നേരം ചോദ്യം ചെയ്യും. ആ ഓട്ടോറിക്ഷക്കാരൻ 5 രൂപ കൂടി ചോദിച്ചു, നീതിയാ? അന്നേരം കൈമുടക്ക്. ആ നീ കളിപ്പീര് നടത്തുന്നോ? പക്ഷേ നമ്മുടെ എക്സാമ്പിൾ അതാ, ഏറ്റവും അധികം നീതികേട് സഹിച്ചത് നമ്മുടെ കർത്താവാ. റോമൻ കോടതിക്കൊരു നിയമമുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കർത്താവിന്റെ കാര്യത്തിൽ അത് മുഴുവൻ റോമൻ നിയമവും കാറ്റിൽ പറത്തി നമ്മുടെ കർത്താവ്. ഞാൻ ചോദിക്കട്ടെ സോനങ്ങളെ, ചെല്ലി കളിപ്പിക്കട്ടെ, എവിടെ പ്രശ്നം എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് പൗലോസ് പത്രോസ് പൗലോസ് പറഞ്ഞത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്താ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സ് ഒത്തിരി വർഷം ഈ ലോകത്ത് കിടന്ന് കളിച്ചതുകൊണ്ട് നമുക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ നോക്ക്, ഏതൊരു ഫിലിമും ഒരു ഒരു ഹീറോ ഒരു വില്ലനെ അടിച്ച് തകർക്കുമ്പോൾ നമ്മളാണെങ്കിലും പുറത്ത് കൈകൊട്ടിയില്ലെങ്കിലും അകത്ത് 2 കൈകൊട്ടുകയല്ലേ. ചെല്ലു പറയാണ്, ആ നാട്ടിൽ നടന്ന ആ കൊലപാതകം ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസിയെ കണ്ട പറഞ്ഞാണ്, ആ അവനെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ന്യായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ സഹോദരങ്ങളെ, ഒരു കാര്യം നാം തിരിച്ചറിയണം, ന്യായം അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളത് ചെയ്യണം, നമ്മുടെ കാര്യം വരുമ്പം ചിലതൊക്കെ. കാരണം നമ്മുടെ കർത്താവ് അന്യായമായിട്ടാ ശിക്ഷിക്കപ്പെട്ടത്, അന്യായമായിട്ടാ. ഇനി ഒരു വേറെ കാര്യം കൂടി ഉണ്ട്, ന്യായമായ കാര്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ എൻ്റെ കർത്താവ് നേരത്തെ എഴുതി വെച്ചു, എന്താണെന്ന് അറിയാമോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില്, നീതി നിമിത്തം എന്താ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അല്ലേ. എന്താ വായിച്ചു, നിങ്ങളെ വാക്യം വായിച്ചു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഞാൻ പറഞ്ഞ വാക്യം എന്നാ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങൾ വികസിക്കുന്നല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, മത്തായിയുടെ 5-ാം അധ്യായം, ആ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 11-ാം വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. ഈ രണ്ട് വാക്യം സാധാരണ ആരും പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കാറില്ല, ബാക്കി എല്ലായിടത്തും ഭയങ്കര പ്രസംഗമാണ്. ഈ വാക്യം വരുമ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാകാത്തെ. കാരണം അറിയാമോ, നമ്മുടെ ലോകത്തിന്റെ മോൾഡ് നമ്മുടെ തലക്കകത്ത് കയറിയിരിക്കുക. എന്താണ്, ഹീറോ എന്ത് ചെയ്യും, വില്ലനെ ഇടിച്ച് തവിടുപൊടിയാക്കി ശരിയാക്കുമ്പോൾ നമ്മളും കൈയടിക്കും. ഇത് ലോകത്തിന്റെ ചിന്തയാ, ഇത് ഹൃദയത്തിനകത്ത് കയറിയിരിക്കുക. പക്ഷേ ദൈവവചനം പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്താണ്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാത്ത ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടാ നമ്മുടെ കർത്താവ് പോയെ. എന്നിട്ട് പറയാണ്, നാം അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ, അങ്ങനെയാണെങ്കിൽ യേശു നമ്മുടെ മോഡലാകുമ്പോൾ, യേശു നമ്മുടെ ഹീറോ ആകുമ്പോൾ, യേശു നമ്മുടെ എക്സാമ്പിൾ ആകുമ്പോൾ നമ്മൾ പോകേണ്ടുന്ന വഴി ഇതാ. ഒരുപക്ഷെ നമ്മളെ പകച്ചേക്കാം, നിന്ദിച്ചേക്കാം, നമ്മൾ അന്യായമായിട്ട് പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ എല്ലാം അറിയുന്ന ദൈവത്തിങ്കിൽ നമ്മുടെ കാര്യം ഭരമേൽപ്പിക്കുമ്പോഴാ നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നത്. നമ്മൾ ഇത് കേൾക്കത്തില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം സ്വരങ്ങളെ. അതിന്റെ അർത്ഥം ഒന്നും പറയരുതെന്നല്ല, കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. പീലാത്തോസിനോട് കർത്താവ് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവൊന്നും എതിര് പറഞ്ഞതല്ല, റിയാക്ട് ചെയ്യല്ല, ടിറ്റ് ഫോർ ടാറ്റ് അല്ല. അവൻ പറഞ്ഞു, ഓപ്പോസിറ്റ് അവനെ പറഞ്ഞു ജയിക്കണം. നോ, അങ്ങനെ മോട്ടീവ് കർത്താവിനില്ല. നീ അനുഭവിക്കൂടാ എന്നൊരു കാര്യം കർത്താവിനില്ല. കർത്താവ് ദൈവരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു. ദൈവം അനുവദിക്കാതെ ഒരു മനുഷ്യൻ പോലും എന്നെ ഒന്നും പറയത്തില്ല. പ്ലീസ് ദി ലോർഡ്. This is Christianity. This is true Christianity. ഇത് ഫോളോ ചെയ്യാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.